कोई जब तुम्हारा हृदय तोड़ दे, तड़पता हुआ जब कोई छोड़ दे, तब तुम मेरे पास आना प्रिय, मेरा दर खुला है खुला ही रहेगा तुम्हारे लिए।
सुप्रभातम, ഇന്ന് നവംബർ 6. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു മലയാളി വിദ്യാർത്ഥിനിയുടെ കാര്യമാണ്, വത്സയുടെ കഥ. 80 വർഷം കഴിഞ്ഞിട്ടും ഈ കേസ് മാൻഹാറ്റൻ പോലീസ് ഇപ്പോഴും തുറന്ന് തന്നെയാണ് വെച്ചിരിക്കുന്നത്, കൺക്ലൂസീവ് ആയിട്ടുള്ള കാരണങ്ങൾ കിട്ടാത്തത് കാരണം. പണ്ട് കാലത്തായിരുന്നതിനാല് വത്സ കപ്പലിലാണ് താൻ താമസിച്ചിരുന്ന ബോംബെയിൽ നിന്നും അമേരിക്കയിൽ എത്തുന്നത്. ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം പഠിക്കാൻ. ബോംബെയിലെ ടാറ്റ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന അപ്പൻ ജോൺ കോഴിക്കോട് സ്വദേശി, അമ്മ തിരുവനന്തപുരം കരുതി. വത്സ പഠിക്കാൻ അതിസമർത്ഥ, നന്നായി വയലിൻ വായിച്ചിരുന്നു, കാണാൻ നല്ല ചന്തം, വളരെ സൽസ്വഭാവി, എന്നാൽ റിസർവ്ഡ് ആണ് താനും. 500 റിവർ ഡ്രൈവില് റോക്കഫെല്ലറിന്റെ വക 13 നിലയുള്ള ഇന്റർനാഷണൽ ഹൗസിൽ സിംഗിൾ റൂമിൽ താമസിച്ചിരുന്ന വത്സ നല്ലപോലെ മഞ്ഞ് വീട് കൊണ്ടിരുന്ന ഒരു വിന്റർ ദിനം വെളുപ്പനെ, March 22, 1944 എലിവേറ്റർ ബട്ടൺ ഞെക്കുന്നു. എലിവേറ്റർ ഓപ്പറേറ്റർ വത്സയെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിക്കുന്നു. ഗ്രീൻ പോളോ കോട്ട്, സ്പോർട്സ് ഷൂസ്, കയ്യിൽ ബാഗില്ല. അവൾ തലയിൽ ഷോൾ ഇട്ട് പുറത്തേക്ക് റിവർസൈഡ് ഡ്രൈവിലേക്ക് നടന്നകലുന്നു. ഒറ്റക്കണ്ണൻ എലിവേറ്റർ ഓപ്പറേറ്ററാണ് അവസാനമായി വത്സയെ കാണുന്നത്. പോലീസ് അന്വേഷണങ്ങളിൽ നിന്നും കണ്ടുപിടിച്ചത് ചെറിയ തുണ്ടുകൾ മാത്രം, പ്രത്യേകിച്ച് ഒന്നിലേക്കും എത്തിക്കാത്തവ. സെയിം കെട്ടിടത്തിൽ താമസിക്കുന്ന കൂട്ടുകാരികൾ പ്രീത കുമാരപ്പയും ഈജിപ്തുകാരത്തി സാൽമി ബിഷ്ലാവിയും. അസാധാരണമായിട്ടൊന്നും അവർ വത്സയുടെ പെരുമാറ്റത്തിൽ കണ്ടില്ല എന്ന് പറഞ്ഞു. മിസ്സിംഗ് ആയതിന്റെ തലേന്ന് വത്സ ഒരു അമേരിക്കൻ പട്ടാളക്കാരനുമായി ഉച്ചയ്ക്ക് വാൾഡോർഫ് അസ്റ്റോറിയയിൽ ഊണ് കഴിച്ച കാര്യം സായിപ്പ് തന്നെ പോലീസുകാരോട് പറഞ്ഞു. ചെറിയ സൗഹൃദം എന്നതിൽ കവിഞ്ഞ് ഒന്നും ഇല്ലായിരുന്നു അവർ തമ്മിൽ. കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും മനസ്സിലാക്കുന്നു, വത്സ സിഗരറ്റ് വലിക്കുമായിരുന്നു, കൂട്ടുകാരികളുമായി നൈറ്റ് ക്ലബുകൾ സന്ദർശിച്ചിരുന്നു, കുറച്ചൊക്കെ കുടിക്കുമായിരുന്നു. ബേസിക്കലി ഫ്രീഡം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഇന്റലിജന്റ് യുവതി. എല്ലാ മാസവും അപ്പൻ $1,000 അയച്ചു കൊടുത്തിരുന്നു. ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ ബാങ്ക് ബാലൻസ് $1,400 ഉണ്ടായിരുന്നു. സംഭവ ദിവസം ഉച്ച കഴിഞ്ഞിട്ടും വത്സയെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഹോസ്റ്റലിലെ നേരത്തെ പറഞ്ഞ രണ്ട് കൂട്ടുകാരികള് വത്സയുടെ മുറിയിൽ ചെന്നപ്പോൾ താക്കോൽ കതകന്റെ പൂട്ടിൽ പുറത്തു തന്നെ ഉണ്ടായിരുന്നു. അകത്ത് ചെന്ന് നോക്കിയപ്പോൾ കട്ടിലൊക്കെ വിരിച്ചിട്ടുണ്ട്, ഹാൻഡ് ബാഗ് മേശയിൽ തന്നെയുണ്ട്, എല്ലാം നോർമല്. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ മിസ്സിംഗ് പേഴ്സൺസ് ബ്യൂറോ ചീഫ് ക്യാപ്റ്റൻ ജോൺ ജെ ക്രോണൻ സുല്ലിട്ടു. എന്നിട്ട് മിക്കവാറും ഹഡ്സണിൽ ഉണ്ടാവും എന്ന് പ്രവചിച്ചതുപോലെ തന്നെ സംഭവിച്ചു. 2 മാസം കഴിഞ്ഞ് ന്യൂയോർക്ക് ടൈംസ് പത്രത്തിൽ May 18 ലോക്കൽ ന്യൂസ് സെക്ഷനിൽ പേജ് 21 സിംഗിൾ കോളം വാർത്തയിൽ ഇതായിരുന്നു തലക്കെട്ട്: ഇന്ത്യൻ ഗേൾസ് ബോഡി ഇസ് ഫൗണ്ട് ഇൻ ഹഡ്സൺ. ബാക്കി ചെറിയ തലക്കെട്ട് ഇങ്ങനെ: കൊളംബിയ സ്റ്റുഡന്റ് മിസ്സിംഗ് സിൻസ് March 20, ഫൗണ്ട് ഡ്രൗൺഡ് അറ്റ് യോങ്കേഴ്സ്, നോ വയലൻസ് ഇൻഡിക്കേറ്റഡ്. വത്സയുടെ തന്നെയാണ് ജഡം എന്നുള്ളത് അവൾ ധരിച്ചിരുന്ന വാച്ചിൽ നിന്നുമാണ് ഉറപ്പാക്കിയത്. മൗണ്ട് ഹോപ്പ് സെമിട്രി, ഹേസ്റ്റിംഗ്സ് ഓൺ ഹഡ്സൺ, വെസ്റ്റ് ചെസ്റ്റർ കൗണ്ടിയിലാണ് അടക്കിയിരിക്കുന്നത്. സെക്ഷൻ 90, ലോട്ട് നമ്പർ 275. വത്സ ബിരുദവുമായി ഇന്ത്യക്ക് മടങ്ങിയിരുന്നെങ്കിൽ ആരാകുമായിരുന്നു എന്ന് നമുക്ക് പ്രവചിക്കാനാവില്ല. അതിനാൽ വത്സയുടെ അടുത്ത ബന്ധുക്കൾ ആരായിരുന്നു എന്ന് മാത്രം നമുക്കറിയാം. ഫസ്റ്റ് കസിൻ വർഗീസ് കുര്യൻ, ഓപ്പറേഷൻ ഫ്ലഡ് തുടങ്ങിയ ആള്, അതായത് അമൂൽ കമ്പനി. അമ്മ അച്ചാമ്മ ഇന്ത്യൻ YWCA പ്രസിഡന്റ് ആയിരുന്നു, പിന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിൽ ആക്റ്റീവ് ആയിരുന്നു. സഹോദരൻ ദിലീപ്, ഇന്ത്യൻ വൈൽഡ് ലൈഫ് കൺസർവേഷനിൽ പയനിയർ ആയി ജോലി ചെയ്തു. ഇളയ സഹോദരൻ രവി, IIM അഹമ്മദാബാദിന്റെ ഫൗണ്ടിംഗ് ഡയറക്ടർ. അപ്പൻ ജോൺ മത്തായി, ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ ഏക മലയാളി ക്യാബിനറ്റ് റാങ്ക് മിനിസ്റ്ററായിരുന്നു. വെറുതെ പഴയൊരു പാട്ട് ഓർമ്മ വന്നു. പൂവായി വിടർന്നതെല്ലാം കായാകുമോ, കായായി വിരിഞ്ഞതെല്ലാം കനിയാകുമോ, മണ്ണിൽ പൂത്തതെല്ലാം നിലനിൽക്കുമോ, മനസ്സിൻ്റെ സ്വപ്നമെല്ലാം കതിരിടുമോ. ജീവിതം എന്ന് മാത്രം പറഞ്ഞ് പതിവ് പോലെ മാലോകർക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് ഐക്യനാടുകളിൽ ജീവിക്കുന്ന ഒരു ഉപരേഖകാരൻ.